2024 April 2 ചൊവ്വാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. കറുപ്പെന്ന സത്യം. വെള്ളാപ്പള്ളി നടേശൻ, മാനേജിംഗ് എഡിറ്റർ യോഗനാഥം എഴുതുന്നു. യോഗനാഥം, 2024 April 1 ലക്കം എഡിറ്റോറിയൽ. കലാമണ്ഡലം സത്യഭാമ എന്ന നൃത്ത അധ്യാപക, പട്ടികാതിക്കാരനും കറുത്ത ആളുമായ ഡോക്ടർ RLV രാമകൃഷ്ണനെ പരോക്ഷമായി പറയാതെ പറഞ്ഞ് നിറത്തിന്റെ പേരിൽ അപഹസിച്ചതിൽ പ്രബുദ്ധരെന്ന് നടിക്കുന്ന മലയാളികൾ ആശ്ചര്യപ്പെടേണ്ട ഒരു കാര്യവുമില്ല. സത്യഭാമ ഒരു കറുത്ത സത്യം അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞെന്നേയുള്ളൂ. കറുത്തവന് അടുക്കള പുറത്തെ മുറ്റത്ത് കുഴികുത്തി ചേമ്പിലയിട്ട് കഞ്ഞിവിളമ്പിയ പാരമ്പര്യമുള്ള നാടാണ് ഈ കേരളം. അതിൽ മീനി പറഞ്ഞു നടക്കുന്നവർ ഇപ്പോഴും ഇവിടെയുണ്ട്. ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ, ജന്മിത്തം നിലനിന്നിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഈ ആചാരം ഇന്നും തുടർന്നേനെ. നവോത്ഥാന നായകർ ജീവനും ജീവിതവും നൽകി നേടിയെടുത്ത മൂല്യങ്ങൾ അപ്രസക്തമാക്കുന്ന കാഴ്ചകളാണ് കേരളം കാണുന്നത്. അതിന്റെ പുതിയ ഉദാഹരണം മാത്രമാണ് സത്യഭാമയുടെ ജൽപ്പനകൾ. സത്യഭാമയെ പ്രസവിച്ച തള്ള പോലും അവരുടെ വാക്കുകളെ അംഗീകരിക്കുമോ എന്ന് സംശയമാണ്. കലാരംഗം എക്കാലത്തും വെളുത്തവരുടെ കുത്തകയായിരുന്നു, പ്രത്യേകിച്ച് ക്ലാസിക്കൽ കലാമേഖല. അവിടെ സ്വന്തം മിടുക്കും അഭിനിവേശവും സമർപ്പണവും കൊണ്ട് മാത്രമാണ് കാക്കയെപ്പോലെയും അല്പം കുറഞ്ഞ് നിറമുള്ള ചുരുക്കം ചിലർ കടന്നുകയറിയിട്ടുള്ളത്. അവർക്ക് അർഹതപ്പെട്ട അംഗീകാരം കിട്ടുന്ന പതിവും ഇല്ല. കലാമണ്ഡലം ഹൈദരാലി എന്ന യശശരീരനായ വിശ്വപ്രസിദ്ധ കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നേരിട്ട വിവേചനങ്ങൾ പലവട്ടം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അമ്പലവാസികളല്ലാത്ത മേളക്കാരും സോപാന സംഗീതജ്ഞരും ഇന്നും കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾക്ക് പുറത്താണ് അവരുടെ കലാവൈഭവം അവതരിപ്പിക്കുന്നത്. ഈ വിവേചനങ്ങൾക്കിടെ 2 പതിറ്റാണ്ടോളം ദീർഘിച്ച കലാ സബരിയിലൂടെയാണ് രാമകൃഷ്ണൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ ആയത്. മോനിയാട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റും. അഭിനയ ലോകത്തെ വിസ്മയിപ്പിച്ച കലാപൊന്മണിയെ മലയാളത്തിന് തന്നെ അനുഗ്രഹീതമായ ചാലക്കുടിയിലെ കലാകുടുംബത്തിൽ അദ്ദേഹത്തിന്റെ അനുജനായി പിറന്ന രാമകൃഷ്ണന് ഇങ്ങനൊരു ദുരനുഭവം ആദ്യവും അല്ല. 2020 കേരള സംഗീത നാടക അക്കാദമിയുടെ ഓൺലൈൻ നൃത്തോത്സവം പരിപാടിയിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ രാമകൃഷ്ണൻ അവസരം നിഷേധിച്ചതും വിവാദമായിരുന്നു. സത്യഭാമ വിവാദത്തെ തുടർന്നാണ് നർത്തകരുടെ സ്വപ്നവേദിയായ കേരള കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ മോഹിനിയായി ആടൻ രാമകൃഷ്ണൻ അവസരം കിട്ടിയത്. കർത്തവനായ കലാപൻമണിയുടെ നായികയായി അഭിനയിക്കാൻ വിസമ്മതിച്ച വെളുത്ത നടിമാരും ഇവിടെ ഉണ്ടായിരുന്നു. മനുഷ്യന്റെ തൊലിനിറം ലോകത്തെവിടെയും വിവേചനത്തിനുള്ള ഉപാധികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ജാതിമത വർണ്ണന വർഗ ഭേദമില്ലാതെ ലോകം ഒരു സങ്കല്പ ലോകം മാത്രമാണ്. കറുപ്പിനോട് ഉള്ള വിരോധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ലോക ആരംഭം മുതലേ ഈ വിവേചനം ഉണ്ടായിരുന്നിരിക്കണം. വെള്ളക്കാർ ആഫ്രിക്കയിലെ കറുത്തവരെ ചെങ്ങലക്കിട്ടും ഇരുമ്പുകൂട്ടിലിട്ടും കൊണ്ടുവന്ന് അടിമകളാക്കി ലേലം വിളിച്ച് വിറ്റിരുന്നവരാണ് ആഫ്രിക്കൻ വംശജനായ ബരാക് ഒബാമ. ഏതാനും വർഷം മുൻപ് അമേരിക്കൻ പ്രസിഡന്റായത് കാലത്തിന്റെ കാവ്യനീതിയാകാം. എന്നിട്ടും അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും നിറം ഇപ്പോഴും ഒരു പ്രശ്നം തന്നെ. അവിടെ സത്യഭാമ ചെന്നാലും കറുത്തവളായ അവർ കണക്കാക്കുകയുള്ളൂ. വർണ്ണ വിവേചനത്തിനെതിരെ കടുത്ത നിയമങ്ങൾ ഉണ്ടായിട്ടും ഈ രാജ്യങ്ങളിൽ അത് നിശ്വാസനം ചെയ്യാനാകുന്നില്ല. വർണ്ണ വിവേചനത്തിന്റെ ജാതിവെറിയുടെയും കാര്യത്തിൽ മലയാളികളോളം കാപട്യമുള്ള മറ്റൊരു ജനസമൂഹമില്ല. നായരും പുലയനും ഈഴവനും ഉൾപ്പെടെയുള്ള മലയാളികളെ ജാതിഭേദമെന്നും നോക്കാതെ ചങ്ങലക്കിട്ട് കൊച്ചിയിൽ നിന്ന് കപ്പൽ കയറ്റി ഡച്ചുകാർ അടിമക്കച്ചവടം നടത്തിയിരുന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ അടിമകളുടെ പിന്മുറക്കാർ ഇപ്പോഴും നെതർലൻഡിൽ ഉണ്ടാകും. അങ്ങനെയൊരു ചരിത്രമുള്ള നമ്മളാണ് 21-ാം നൂറ്റാണ്ടിൽ കൃത്രിമ ബുദ്ധിയുടെ കാലത്ത് ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ തമ്മിലടിക്കുന്നത്. സംസ്ഥാനത്ത് ജാതിയുടെയും വർണ്ണത്തിന്റെയും ഏറ്റവും വലിയ ഇരകൾ തലമുറകളായി പട്ടികജാതി പട്ടികവർഗ്ഗക്കാരാണ്. ഇപ്പോഴും ആ ദുരന്തത്തിൽ നിന്ന് അവർ മുക്തരായിട്ടില്ല. സംവരണവും ശതകോടികളുടെ ക്ഷേമ പദ്ധതികളും നടപ്പിലാക്കിയിട്ടും സമൂഹത്തിന്റെ പുറമ്പോക്കിലാണ് ഇവരുടെ സ്ഥാനം. ജാതി പീഡനങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ അയ്യങ്കാളിപ്പട വരെ രൂപീകരിക്കേണ്ടി വന്നു. പട്ടിക വിഭാഗക്കാരുടെ മാത്രമല്ല ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹ്യവും വിദ്യാഭ്യാസപരമായ ദുരവസ്ഥയ്ക്ക് കാരണം ഇത്തരം വിവേചനങ്ങളായിരുന്നു. രാജവാഴ്ചയും വിദേശ ആധിപത്യവും മാറി ജനാധിപത്യം വന്നിട്ടും ഈ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അധികാരത്തിന്റെ ഇടനാഴികളിൽ കറുത്തവരെ മാറ്റി നിർത്താനുള്ള തന്ത്രങ്ങൾ എത്രയോ കാലമായി തുടരുന്നു. ജാതി അഭിമാനം അലങ്കാരമായി കൊണ്ടുനടക്കുന്ന മലയാളികളുടെ എണ്ണവും നാൾക്കുനാൾ ഏറിവരികയാണ്. ചെറിയ കുഞ്ഞുങ്ങളുടെ പേരിനൊപ്പം ജാതിവാലുകൾ ശ്രദ്ധിച്ചാൽ മതി, ഇക്കാര്യം മനസ്സിലാകും. സത്യഭാമയെ ഒരു പ്രതീകം മാത്രമായി കണ്ടാൽ മതി. ജാതി അഭിമാനത്തിന്റെ തൊലിവെളുപ്പിന്റെ ആഴുത്തത്തിന്റെ സാമൂഹ്യ അംഗീകാരത്തിന്റെ പ്രതീകം. അവസരങ്ങളും അംഗീകാരങ്ങളും പ്രോത്സാഹനങ്ങളും ജപിച്ചിരുന്നെങ്കിൽ കലാരംഗത്ത് കറുത്തവരെ തോൽപ്പിക്കുക എളുപ്പമല്ല. സൗന്ദര്യം മാനദണ്ഡമാക്കിയിരുന്നെങ്കിൽ തിലകനും PJ ആന്റണിയും ഭരത് ഗോവിന്ദ് കലാപൻമണിയും ശ്രീനിവാസനും മാമുക്കോയും ഒടുവിൽ ഉണ്ണികൃഷ്ണനും നെടുവടി വേണുവും വിനായകനും ഗോപാലനും മണികണ്ഠനും മറ്റും മലയാള സിനിമയിൽ നായക പദവികൾ സ്വന്തമാക്കിയില്ലായിരുന്നു. പ്രതിഭ കൊണ്ടാണ് അവർ നമ്മുടെ മനസ്സുകളിലേക്ക് രാജസിംഹാസനം വലിച്ചെടുത്തിരുന്നത്. നിറവും സൗന്ദര്യവും നോക്കി നടക്കുന്നവർ നടക്കട്ടെ, നിറത്തിൽ ഒന്നുമില്ലെന്ന് കരുതുന്ന സത്യഭാമയെ പോലെ അല്ലാത്ത ഗുരുവരിയന്മാരും ഇവിടെയുണ്ട്. ജന്മസിദ്ധമായി കിട്ടിയ കഴിവ് ആത്മസമർപ്പണവും കൊണ്ട് കറുത്ത കലാകാരന്മാർ മുന്നിലേക്ക് എത്തണം, അരങ്ങുകൾ കീഴടക്കണം, അതാണ് മറുപടി. മുമ്പേ കടന്നുപോയ ഒരുപാട് കറുത്ത മുത്തുകളുടെ വേദനകൾക്കും അപമാനത്തിനും കണ്ണീരിനും പകരം വീട്ടേണ്ടത് അങ്ങനെയാണ്. കലാവേദികൾ കറുത്തവരുടേത് കൂടിയാണ്. കുഷ്ഠം ബാധിച്ച മനസ്സുകളാണ് മനുഷ്യന്റെ വർണ്ണ ജാതിയും പണവും തേടി നടക്കുന്നത്. ഇത്തരം മനസ്സുകളെ നിഷ്പ്രവരാക്കാനുള്ള ശക്തി ജഗദീശൻ നൽകിയിട്ടുണ്ട്. അപമാനങ്ങളും മാറ്റി നിർത്തലുകളും ഇനിയും ഉണ്ടാകും. മനസ്സ് തളരരുത്, ഇതും ഒരു യുദ്ധമാണ്. പിന്നാലെ വരുന്ന നിറവും സൗന്ദര്യവും കറുത്തവർക്ക് വേണ്ടിയുള്ള യുദ്ധം, അതിൽ ജയിച്ചേ തീരൂ. കറുപ്പിനുള്ളിലെ കരുത്തും പ്രതിഭയുമാണ് വലുതെന്ന് തെളിയിക്കാൻ കറുത്തവർക്ക് കഴിയട്ടെ.